ഓക്കെ, ഇന്ന് ജാനുവരി 10 2020, ഇത് എപ്പിസോഡ് 6 സോൾട്ട് മാംഗോ ട്രീ പോഡ്കാസ്റ്റിൻ്റെ. ഇന്നും ഒരു റിവ്യൂ ആണ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത് 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബംഗാസി എന്ന് പറഞ്ഞൊരു പടമാണ്. ഇതും ഡങ്കർക്കാണൊക്കെ ഒരു മിലിറ്ററി വാർ ഫിലിമാണ്. വാർ എന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു മിലിറ്ററി ഫിലിമാണ്. പിന്നെ ഇപ്പോൾ മറ്റേ എന്താ പറയുക, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും എല്ലാം നടക്കുന്നുണ്ടാകും തോന്നുന്നത്. എനിക്ക് മെൻ്റലി വാർ ഫിലിംസിനോടാണ് അല്പം കൂടെ ഒരു എന്താ പറയുക അട്രാക്ഷൻ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് എനിക്ക് കുറച്ച് താങ്ക്സ് പറയാനുണ്ട്. ഇൻസ്റ്റഗ്രാമിലും പിന്നെ അല്ല ബാക്കിയുള്ള പ്ലാറ്റ്ഫോംസിലും ഒക്കെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്തായിരുന്നു, ലൈക്കൊക്കെ ചെയ്തു. സോ അവർക്കൊക്കെ താങ്ക്സ്. വേറെ എനിക്കൊന്നും ഇതൊന്നും കിട്ടത്തില്ല. സോ ഇങ്ങനെയുള്ള സപ്പോർട്ട് മച്ച് അപ്രീഷിയേറ്റഡ് ആണ്. എന്തായാലും ഓക്കെ, ഇനി റിവ്യൂയിലോട്ട് കടക്കാം. എനിവേ, അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 13 Hours ദ സീക്രട്ട് സോൾജേഴ്സ് ഓഫ് ബംഗാസി എന്ന് പറഞ്ഞ സിനിമയാണ്. സോ ഇതൊരു മിലിറ്ററി പടമാണ്. ഇപ്പോൾ മിലിറ്ററി പടങ്ങളാണ് എനിക്ക് എന്താന്ന് പറഞ്ഞാൽ ഉടനെ അട്രാക്ഷൻ. അതുകൊണ്ടാവും എന്തായാലും ഇപ്പോഴത്തെ ന്യൂസും ബാക്കിയെല്ലാം കണ്ട് അതായിരിക്കും സബ് കോൺഷ്യസ് ആയിട്ട്. എന്തായാലും സാധാരണ ചെയ്യുന്ന കണക്ക് പടത്തെക്കുറിച്ച് സംസാരിക്കും മുമ്പ് ചെറുതായിട്ട് പടം ഉണ്ടാക്കിയ ആളെ കുറിച്ച് സംസാരിക്കാം. അല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഇതിൽ മൈക്കിൾ ബേയെ നേരിട്ട് ആളുകൾക്ക് അറിയത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പടങ്ങൾ മിക്കവാറും ആളുകൾക്കെല്ലാം അറിയാം. ഏതെങ്കിലും പടമെങ്കിലും കണ്ടു വേണം. ട്രാൻസ്ഫോർമർ സീരീസ് ഇതുവരെയുള്ള എല്ലാ ഇടത്തേക്കും അദ്ദേഹമാണ്. പിന്നെ പഴയ ഒരു ഐലൻഡ് എന്ന് പറഞ്ഞ പടമുണ്ട്, സയൻസ് ഫിക്ഷൻ പടമാണ്. അതെടുത്ത് അദ്ദേഹമാണ് എനിക്ക് തോന്നുന്നു സ്കാർലറ്റ് ജോഹൻസനൊക്കെ ഉള്ള പടമാണ്. പിന്നുള്ളത് പേൾ ഹാർബർ, ബെൻ അഫ്ലിക്കും കേറ്റ് ബെക്കിൻസെയിലും ഒക്കെ ഉള്ളൊരു പടമാണ്. അതും നിങ്ങൾ കണ്ടു കാണും. അതിലും ഇതിലെല്ലാം മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻസാണ്. ആഷാൻ്റെ മെയിൻ എന്ന് പറയുന്ന എക്സ്പ്ലോഷൻസാണ്. ഞാൻ പണ്ട് റിവ്യൂ ചെയ്തായിരുന്നു, തീ പിടിച്ച പടക്കക്കടയിൽ ടാങ്കർ ലോറി ഇടിച്ച് കയറിയ 2 ലൂപ്പിൽ ഇട്ടാൽ ഇരിക്കും, അതേ കണക്കാണെന്നാണ് പണ്ട് എഴുതി. അതിപ്പോൾ അതിശക്തിയാണ്. പക്ഷേ എന്താ കാര്യത്തിൽ കാര്യം ശരിയാണ്, അദ്ദേഹം ആവശ്യത്തിൽ കൂടുതൽ എക്സ്പ്ലോഷൻസ് ഒരു പടത്തിലോട്ട് ഇടിച്ച് കയറ്റും. പിന്നെ അത് അങ്ങനെയാണെങ്കിലും ഈ പടത്തിൽ ആക്ഷൻ അല്പം സമ്മേളനം പാലിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇത് അദ്ദേഹം തന്നെ മിക്കവാറും എന്താ പറയുക, ഡയറക്ഷനും പ്രൊഡക്ഷനും അദ്ദേഹം തന്നെ ആയതുകൊണ്ടായിരിക്കും അല്പം കൂടെ ഒരു ശ്രദ്ധയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കഥയിൽ. അതുകൊണ്ട് തന്നെ പടത്തിൽ എക്സ്പ്ലോഷൻസ് കുറവാണ്, സ്റ്റോറി കൂടുതൽ ഫോക്കസ് ചെയ്തുള്ളൊരു പടമാണ്. അതുകൊണ്ട് എനിക്ക് അത് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എന്തായാലും സ്റ്റോറിയിലോട്ട് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറി കടം കൊണ്ടേക്കുന്നത് ഇതേ പേരുള്ള ഒരു ബുക്ക് എന്നാണ്. ഈ പടത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ഒരു ബ്രിട്ടീഷ് സ്ക്വാഡുണ്ട്. അവർ ലിബിയയിലെ ഒരു അമേരിക്കൻ നയതന്ത്ര വസതിയെ ടെററിസ്റ്റ് ആക്രമണങ്ങളെല്ലാം രക്ഷിക്കുന്നതാണ്. സോ ഇതിൻ്റെ തുടക്കത്തിൽ ഈ ക്യാരക്ടേഴ്സ് ആദ്യം ഒരു ക്യാരക്ടേഴ്സിൻ്റെ ബാക്ക് സ്റ്റോറി ചെറുതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ ലിബിയയിൽ വരെയാണ്. എന്നിട്ട് ഈ മിലിറ്ററി കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം. മിലിറ്ററി കോംപ്ലക്സ് എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, ഒരു ചെറിയൊരു കോമ്പൗണ്ട്. അവിടുത്തെ മിലിറ്ററി സിറ്റുവേഷൻ, അവരുടെ സെക്യൂരിറ്റി സിറ്റുവേഷൻ എല്ലാം അവരെ നോക്കുന്നു. നോക്കിക്കഴിഞ്ഞിട്ട് അതിനുശേഷം അവിടെ സി ഐ എ ആണ് അവിടുത്തെ എന്താ പറയുക ഓപ്പറേഷൻ റൺ ചെയ്യുന്ന CIA ആണ്. പക്ഷേ മിലിറ്ററി ആസെറ്റ് എന്ന് പറയുന്നത് ഇവർ മാത്രമാണ്. സോ അതുകൊണ്ട് എന്താ അതിൻ്റെ ഒരു ഫ്രിക്ഷനും പിന്നെ അതിനുശേഷം പിന്നെ അവിടുത്തെ ആളുകൾ ലിബിയയിലെ ആളുകൾ അവിടുത്തെ ആളുകൾക്ക് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിരിക്കും, നമുക്ക് ഇവിടെ നിന്ന് അമേരിക്കൻ പടമായിട്ട് ഇതിൽ എന്താ പറയുക ടെററിസ്റ്റ് എന്നവർ പറയുന്നു. എന്തായാലും അവിടെ ഈ ആ ഏരിയയിലും ടോട്ടലി എല്ലാ ഇടയിലും AK ഫുഡ്സിനും എല്ലാം ഉണ്ട്. സോ ഒരു പഞ്ചം പറ്റ ആളുകൾ ഇതിനെ എന്താ പറയുക ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് എന്താ ഈ കോമ്പൗണ്ടിലോട്ട് എത്തുന്നു, പിന്നെ അവരെ നേരിടുന്നു. അതൊക്കെയാണ് ഈ സ്റ്റോറിയിലുള്ള സ്റ്റോറിയുടെ എന്താ പറയുക കോറെന്ന് പറയുന്നത്. ഇത് സ്റ്റോറി നല്ലതാണ്, ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. ഞാൻ കറക്റ്റ് എനിക്കറിയത്തില്ല, പുസ്തകത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. പക്ഷേ ആക്ഷനെല്ലാം ക്ലാസ്സാണ്, ആക്ഷനെല്ലാം ക്ലാസ്സാണ്. അത് കുറച്ച് പൊളിറ്റിക്കലായിട്ടുള്ള ആംഗിളുണ്ട്, സ്ട്രാറ്റജിക്കായിട്ട് കുറച്ച് നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തോ പിന്നെ നമുക്ക് ടൈം പോകണത് അറിയത്തേ ഇല്ല. ഈ പടത്തിൽ ആക്ച്വലി ഒരു ദിവസത്തെ കഥയാണ്, അതാണ് ഏതാണ്ട് ഒരു ദിവസത്തെ കഥയാണ് ഇതിൽ മൊത്തം കാണിക്കുന്നത്. പക്ഷേ എങ്കിലും പേസിങ് ഇത്രയും ഫാസ്റ്റ് പേസ്ഡുമാണ്, എന്നിട്ടും നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നത്തില്ല. അതാണ് ഫാസ്റ്റ് പേസ്ഡ് ആണ്, എന്നിട്ട് ഇത്രയും ചെറിയ ഒരു ടൈം സ്കെയിലുള്ള കാര്യമാണ് പറയുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ എന്താ പറയുക, അതൊരു കഴിവ് തന്നെയാണ്. അത് നല്ലൊരു കാര്യമാണ് ആക്ച്വലി, ഇത്രയും ചെറിയൊരു എന്തുവാ ചെറിയ സ്പാനിൽ ഇത്രയും ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് ഇത്രയും എന്താ പറയുക ഇത്രയും കൈനറ്റിക് ആയിട്ട് സ്റ്റോറി പറയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അത് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ല, അതന്നെ ഡയറക്ഷൻ കൊള്ളാം, നല്ലതാണ്. പിന്നെ ഇതിൽ കൂടുതൽ പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ കാസ്റ്റ് എന്ന് പറയുന്നതിൽ ജെയിംസ് ബാച്ച് ഡെയിൽ എന്ന് പറഞ്ഞ ഒരാളും പിന്നെ മാക്സ് മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാളും, ഇവർ രണ്ടുപേരും ഞാൻ ആദ്യം എനിക്ക് അവരുടെ പേരൊന്നും എടുത്ത് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ ഇത് കഴിഞ്ഞിട്ട് കണ്ടത് സ്പെക്ട്രൽ എന്ന് പറഞ്ഞ പടമാണ്. അതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും ഉറക്കും, കാര്യം ആ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സ്പെഷ്യലാണ്, നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ പ്രൊഡക്ഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ കണ്ട പ്രിൻ്റ് അത് നെറ്റ്ഫ്ലിക്സ് എന്നാണ് ഇത് കാണിച്ചത്. എന്തായാലും അതിൽ ഞാൻ ശ്രദ്ധിച്ച എവർക്കെന്ന് പറയുന്നൊരു മാസ്, ഒരു എന്താ പറയുക മാൻലി ലുക്കാണ്, അവരുടെ ശബ്ദം എല്ലാം അവർ പക്ക ആ റോളിന് പറ്റിയ ആളുകളാണ്. സോ അവരുള്ളതുകൊണ്ട് ഈ പടത്തിന് നല്ലൊരു ആസറ്റ് ആയിരുന്നു, നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇവര് എന്താ പറയുക, ഇവർ സോൾജേഴ്സാണ്, ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാം, അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാച്ചുറലായിട്ട് ഇവർ ചെയ്യുന്നതാണ്, അവർക്ക് ദേ ലുക്ക് ദ പാർട്ട്. സോ അതുകൊണ്ട് അതൊരു ആസറ്റായിരുന്നു. വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കണക്ക് അദ്ദേഹം ഈ മൈക്കിൾ ബേ അത്യാവശ്യം സംയനം പാലിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള മാത്രം ആവശ്യത്തിന് മാത്രം എക്സ്പ്ലോഷൻസ് അല്ലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ സൗണ്ട് എഡിറ്റിങ് നല്ലതായിരുന്നു. നമുക്ക് സ്പീക്കറിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഈ ബുള്ളറ്റിൻ്റെ ആ ഒരു ആ ഈ പബ്ജിയൊക്കെ കളിക്കുന്നവർക്കറിയാം, സൗണ്ട് ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പക്ക അത് ആളെ നമ്മളെ ഒരു എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു എഫക്റ്റ് മാത്രമല്ല, അത് നമുക്ക് ടാക്ടിക്കലി സ്ട്രാറ്റജിക്കലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അവർ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഇടയ്ക്ക് അവർ പറയത്തില്ല, പക്ഷേ അവർക്ക് അറിയാം ഈ സൗണ്ടിൻ്റെ അടുത്തും വരുന്നതുകൊണ്ടാണ് അങ്ങോട്ട് വെടിവെക്കുന്നതെന്നുള്ള, നമുക്ക് സൗണ്ട് മിക്സിങ് കറക്റ്റായിട്ടുള്ള പ്രിൻ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അറിയാൻ നോക്കും. അതൊക്കെ നല്ലതാണ്. ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്ത ഏതൊരു എന്താ പറയുക അല്പം ടെക് സാവി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിലിംസൊക്കെ കാണുന്ന ഒരു പട്ടാളക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള അണിയര അവ പ്രവർത്തകരുടെ ഇടയിൽ ഒരാളങ്ങനെ കാണും. കാര്യം അങ്ങനെയുള്ള ഈ അവരുടെ എന്താ പറയുക അവരുടെ പോനിൻ്റെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവർ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പ്രത്യേകതകളാണ്. പിന്നെ എക്സ്ട്രാ പറയാനായിട്ട് ഇതിലുള്ളത് വേറെ ഒന്നുമില്ല. ഈ പടത്തിന് വിഷ്വൽ എഫക്ട്സ് ഞാൻ പറഞ്ഞ കണക്ക് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഇതിൽ വിഷ്വൽ എഫക്ട്സ് അങ്ങനെ വലിയ രീതിയിൽ ആവശ്യമില്ല. സ്പെഷ്യൽ എഫക്ട്സ് ഇതൊരു അത് ഞാൻ ഈ സ്പെഷ്യൽ എഫക്ട്സിൻ്റെ കാര്യം വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ പടം സ്പെക്ട്രലുമായിട്ട് കമ്പയർ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ഒരു ആഗ്രഹമുണ്ട്. സ്പെക്ട്രൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വലായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് അത് ഒരു പക്ക സയൻസ് ഫിമിൻ്റെ ഒരു ലുക്കാണ്. അത് നമുക്ക് അത് ഫീലുണ്ട്, സയൻസ് ഫിക്ഷൻ പടങ്ങൾക്ക് സയൻസ് ഫിക്ഷൻ ആക്ഷൻ പടങ്ങൾക്ക് ഒരു ഫീലുണ്ട്. അതേക്കണക്ക് ഇതിനൊരു മിലിറ്ററി ആക്ഷൻ പടത്തിൻ്റെ ഒരു ഫീലുണ്ട്. അത് എന്തോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ നോക്കത്തില്ല, പടം കണ്ട് കുറച്ച് നാളെ മനസ്സിലാവും. എന്ന് വെച്ചാൽ ഇതിലൊരു ഒരു വാറല്ലാത്ത വാർ ടൈമിലല്ലാത്ത എന്ന് വെച്ചാൽ സാധാരണ രണ്ട് ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന ഒരു ഷോട്ട് എടുത്ത് കാണിച്ചാലും നമുക്കറിയാം ഇതൊരു മിലിറ്ററി പടമാണ്. അത് ഈ കളർ ഗ്രേഡിങ്ങിന് വല്ല ഇതുവാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. അതേ കണക്ക് തന്നെ സ്പെക്ട്രലിൻ്റെയും ഏതെങ്കിലും ഒരു റാൻഡമായിട്ടുള്ള സീൻ ആക്ഷൻ ഒന്നുമില്ല, അതിലുള്ള സീനിലൊന്നും സയൻസ് ഫിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നുമില്ല, അതെടുത്ത് കാണിച്ചാൽ തന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇതൊരു സയൻസ് ഫിക്ഷൻ പടമാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയുക ഈ മിലിറ്ററി പടങ്ങൾക്കൊക്കെ പൊതുവേ ഒരു വാം കളർ ഗ്രേഡിംഗ് ആണ്, സയൻസ് ഫിക്ഷൻ പടങ്ങൾക്ക് ഒരു ബ്ലൂ കളർ ഗ്രേഡിംഗ് ആണ്. അതായിരിക്കും ഞാൻ അത് ആവശ്യമില്ലാതെ അങ്ങോട്ട് ഈ ഇതുമായിട്ട് അല്പം ബന്ധമില്ലാത്ത വഴിയിലോട്ട് പോയി. പക്ഷേ അത് ഇതിനെക്കുറിച്ചല്ലാതെ എനിക്ക് ഇതിൻ്റെ ഒരു ഫീൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറൊരു വഴി ഞാൻ കാണുന്നില്ല, അല്ലാതെ വേറെയൊന്നുമില്ല. പിന്നെ ഇതിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് വലുതായിട്ട് കുറവാണ്, സോ എന്താ അങ്ങനെയൊക്കെ നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് ചിലപ്പോൾ ഇതാവും. ഇതിൽ ഫീമെയിൽ ആക്ടേഴ്സ് ഒരാളോ രണ്ടു പേരോ അത്രേ ഉള്ളൂ. സോ അതുണ്ട്. അല്ലാതെ വേറെ അതിനൊരു കാരണമുണ്ട്. മൈക്കിൾ ബേ പൊതുവേ പെണ്ണുങ്ങളുമായിട്ട് അല്പം വിഷയമാണ്. അക്കാര്യം ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് പടത്തിൽ തന്നെ അതിൽ നടി എന്ന് പറയുന്നത് മേഗൻ ഫോക്സ് ആയിരുന്നു. മേഗൻ ഫോക്സ് സെക്കൻഡ് പടത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് മൈക്കിൾ ബേയെ ഹിറ്റ്ലർ എന്നെന്തോ വിളിച്ച, അങ്ങനെ അത് വിഷയമായി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം മൈക്കിൾ ബേയും സ്പീൽബർഗും അല്പം ടൈറ്റാണ്. ആണോ ക്യാമറൂണാണോ ഏതോ ഒരാളുമായിട്ട് നല്ല ടൈറ്റാണ്. ലൈക്ക് അവർ പറഞ്ഞു ഇതാണ് സ്പീൽബർഗാന്ന് തോന്നുന്നു. സ്പീൽബർഗ് ഇതാണെങ്കിൽ പറഞ്ഞു ഇങ്ങനെ അവർ ഡയറക്ടറിനെ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ ആക്ട്രസിനെ ഇനി വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് തേർഡ് ട്രാൻസ്ഫോമേഴ്സ് പടത്തിൽ മേഗൻ ഫോക്സ് ഇല്ലാത്തത്. മൈക്കിൾ ബേ പറഞ്ഞു ഓ കുഴപ്പമില്ല എന്നെ ഹിറ്റ്ലർ എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. കാര്യം അയാൾക്ക് അവർ അത്രേ ഉള്ളൂ. സ്വയം തന്നെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ എന്താ അത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ലേഡീസുമായിട്ട് അല്പം എന്താ പറയുക വിഷയമാണ്, പൊതുവേ ഒരു വിഷയമാണ്. നമ്മൾ ഇന്ത്യക്കാരെയും അല്പം താത്ത് പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്ഫോമേഴ്സ് വണ്ണിൽ തന്നെ. ഇന്ത്യക്കാരനൊരു എന്താ പറയുക മറ്റേ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന ഒരു ഇന്ത്യക്കാരൻ മാത്രമേ അതിലുള്ളൂ. അദ്ദേഹത്തെ അല്ല ഇന്ത്യക്കാരൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആർക്കും ഒരു ഇന്ത്യക്കാരനും ഇഷ്ടപ്പെടത്തില്ല അയാൾ കുറച്ച്. അതുകൊണ്ട് എനിക്ക് അല്പം പേഴ്സണലി അയാളുടെ ക്യാരക്ടർ അല്പം ശരിയല്ല. അല്ലാതെ ഈ ആക്ഷൻ ബാക്കിയെല്ലാ കാര്യവും സമ്മതിച്ചു കൊടുക്കണം. നല്ല എന്തായാലും ഒരു 8 out of 5 എങ്കിലും റേറ്റിംഗ് തന്നെ കൊടുക്കാം. ഇതും അത്യാവശ്യം എച്ച് ഡി പ്രിൻ്റിലും വലിയ സ്ക്രീനിൽ കാണാനുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇരുട്ടത്ത് പറ്റുമെന്നുണ്ടെങ്കിൽ എന്തുവാ നല്ല എന്താ പറയുക കോൺട്രാസ്റ്റുള്ള പടത്തിൽ തന്നെ കാണണം. കാര്യം കോൺട്രാസ്റ്റുള്ള ടി വി തന്നെ കാണണം. കാര്യം ഇതിൽ കുറേ സീൻസ് ഡാർക്കിലാണ്. സോ എന്താ അത് അതിന് പറ്റിയൊരു ഇരുട്ടത്തൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല എഫക്റ്റാണ്. രാത്രിയുള്ള കുറേ സീനുണ്ട്. അത് രാത്രി എന്തോ ഒരു കോമ്പൗണ്ടിൻ്റെ മുകളിൽ നിന്ന് അവർ സ്നൈപ്പേഴ്സായിട്ട് മുകളിൽ ഇരിക്കുകയാണ്. ചുറ്റുന്ന ആളുകൾ ഇങ്ങനെ ഇൻവേഡ് ചെയ്യാണ്. സോ അതൊക്കെ രാത്രിയാണ്. അതൊക്കെ കറക്റ്റ് അതിൻ്റെ ഒരു ഇതും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുട്ടി തന്നെ ഇരുന്ന് കാണണം. സോ അതേയുള്ളൂ വ്യൂവിങ് എക്സ്പീരിയൻസിൻ്റെ ഒരു സജഷൻ എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ. പിന്നെ എച്ച് ഡി പ്രിൻ്റിലിട്ട് കാണുക. സാധാരണ ഒരു മിലിറ്ററി പടം അങ്ങനെയൊക്കെ ഉള്ളൂ. എന്തായാലും വേറെ അങ്ങനെ പറയാനൊന്നുമില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂട്യൂബിൽ സ്ട്രീം ചെയ്യാനിപ്പോൾ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ഞാൻ പണ്ട് നോക്കിയപ്പം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സ്ട്രീം ചെയ്ത് കാണാമല്ലോ. അങ്ങനെയുണ്ട്. വെറുതെ നമ്മൾ ഇലീഗലായിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണേണ്ട കാര്യം ഇല്ല ഈ ഒരു സിറ്റുവേഷന്. നീ സ്ട്രീം ചെയ്യുന്നത് തന്നെ കാശ് കൊടുക്കണമെന്ന് തോന്നുന്നു. ബട്ട് അതിന് വേറെ വഴികളുണ്ടല്ലോ. എന്തായാലും അങ്ങനൊരു ഒരു ഒരു എന്തുവാ കാണാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ അങ്ങനെ ഉണ്ട് യൂട്യൂബിൽ. ഇതിപ്പോൾ അവൈലബിളാണ്. എനിവേ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത റിവ്യൂവിൽ കാണാം. ഞാനിപ്പോൾ ഇനി അടുപ്പിച്ച് കുറച്ച് റിവ്യൂസ് തന്നെ എനിക്ക് കുറച്ച് പടങ്ങളുടെ റിവ്യൂ എടുക്കണമെന്നുണ്ട്. സോ റിവ്യൂസ് എല്ലാം ആദ്യം ഒന്ന് ഒതുക്കി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നീങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇൻസ്റ്റാഗ്രാം മാത്രമേ നമുക്ക് ഉപയോഗിക്കാവത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ അത്ര പോപ്പുലർ അല്ലല്ലോ. യൂട്യൂബ് കണക്കൊരു പ്ലാറ്റ്ഫോം ഇതിനില്ല. പോഡ്കാസ്റ്റ് എല്ലാം ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല ഗുണമായിരുന്നു. വേറെ രീതിയിലും സപ്പോർട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ഇല്ലയോ ഒന്നുമില്ല എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ചുമ്മാ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ ഇറക്കുക. സോ അത് ഇൻസ്റ്റാഗ്രാമിലൊന്ന് വന്ന് എന്താ പറയുക ഇവിടെ ഉണ്ട് ഹായ് എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു. ഓക്കെ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം.